നാൽപ്പതാം വയസ്സിൽ ഈജിപ്തിലെ രാജകുമാരൻ ഒരിടയനായിത്തീരുന്നു. 40 വർഷം കഴിഞ്ഞ് ഈ ഇടയൻ ആടുകളെ വിട്ട് ആളുകളെ മേയ്ക്കാൻ പോകുന്നു. ലക്ഷക്കണക്കിനു വരുന്ന അടിമകളായ ഒരു ജനതയെ. മോശയാണ് 80 വയസ്സുള്ള ആ ഇടയൻ. 200-ലേറെ വർഷമായി ഇസ്രായേൽ ജനതയെ അടിമകളാക്കിയിരുന്ന ഈജിപ്തിന്റെ ക്രൂരമായ കരങ്ങളിൽ നിന്ന് മോശയിപ്പോൾ അവരെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. 40 വയസ്സായപ്പോൾ മോശ വിചാരിച്ചു, ഈജിപ്തിന്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കാൻ താൻ യോഗ്യനാണെന്ന്. അതുകൊണ്ട് മോശ എന്തു ചെയ്തു? എബ്രായനായ തന്റെ ഒരു സഹോദരനെ ഒരു ഈജിപ്തുകാരൻ അടിക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്ക് സഹിച്ചില്ല. ആ ഈജിപ്തുകാരനെ കൊന്നിട്ട് മണലിൽ കുഴിച്ചുമൂടി. അങ്ങനെ മോശ ആ അന്യായത്തിനെതിരെ പെട്ടെന്ന് പ്രതികരിച്ചു. ഇതിനെക്കുറിച്ച് ക്രിസ്തു ശിഷ്യനായിരുന്ന സ്തെഫാനോസ് പറഞ്ഞു, തന്നിലൂടെ ദൈവം അവർക്ക് രക്ഷ നൽകുകയാണെന്ന് സഹോദരന്മാർ മനസ്സിലാക്കുമെന്ന് മോശ വിചാരിച്ചു. പക്ഷേ അവർ അത് മനസ്സിലാക്കിയില്ല. സ്വന്തം ജനത തന്നെ മോശയെ കൊലപാതകിയായി കണ്ടു. തന്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞ് മോശ മിദ്യാനിലെ വിജനഭൂമിയിലേക്ക് ഓടിപ്പോയി. അടുത്ത 40 വർഷം കൊണ്ട് മോശ ക്ഷമ, സൗമ്യത, താഴ്മ, ശാന്തത, ആത്മനിയന്ത്രണം തുടങ്ങിയ ഗുണങ്ങൾ പഠിക്കുമായിരുന്നു. യഹോവയ്ക്കായി കാത്തിരിക്കാനും മോശയ്ക്ക് നേരിട്ടതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്കുമുണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് ഭയത്തെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉപദ്രവം സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? വീട്ടുകാരിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ അനീതിയും എതിർപ്പും നേരിടേണ്ടി വന്നാൽ നിങ്ങളെന്തു ചെയ്യും? കാര്യങ്ങൾ നേരെയാക്കാൻ യഹോവയ്ക്കായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ അക്ഷമരാകാറുണ്ടോ? യഹോവയിൽ ആശ്രയിക്കുന്നതിനേക്കാൾ സ്വന്തം കരങ്ങളിൽ ആശ്രയിക്കാനുള്ള ചായ്വാണോ നിങ്ങൾക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ മോശയിൽ നിന്ന് സഹനശക്തിയുടെ ഒരു പാഠം നമുക്ക് പഠിക്കാം. നമുക്ക് പുറപ്പാട് 3:1-10 വായിക്കാം.
മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ ഇത്രോയുടെ ആട്ടിൻപറ്റത്തിന്റെ ഇടയനായി. ഒരിക്കൽ വിജനഭൂമിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് ആടുകളെയും കൊണ്ടുപോയ മോശ ഒടുവിൽ സത്യദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. അവിടെ വച്ച് യഹോവയുടെ ദൂതൻ ഒരു മുൾച്ചെടിയുടെ നടുവിൽ അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി. മോശ നോക്കി നിൽക്കുമ്പോൾ അത് മുൾച്ചെടി കത്തുന്നു, പക്ഷേ അത് എരിഞ്ഞു തീരുന്നില്ല. അപ്പോൾ മോശ പറഞ്ഞു,
ഇതെന്തൊരു കാഴ്ചയാ, ഞാനൊന്ന് അടുത്ത് ചെന്ന് നോക്കട്ടെ, എന്താ ഈ മുൾച്ചെടി എരിഞ്ഞു തീരാത്തെ?
മോശ അത് നോക്കാൻ വരുന്നത് കണ്ടപ്പോൾ യഹോവ മുൾച്ചെടിയിൽ നിന്ന് വിളിച്ചു,
മോശേ, മോശേ.
മറുപടിയായി മോശ പറഞ്ഞു,
ഞാനിതാ.
അപ്പോൾ ദൈവം പറഞ്ഞു,
ഇനിയും അടുത്തേക്ക് വരരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായതുകൊണ്ട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പൂരി മാറ്റുക.
ദൈവം ഇങ്ങനെയും പറഞ്ഞു,
ഞാൻ നിന്റെ പൂർവികരുടെ ദൈവമാണ്, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് ഞാൻ.
അപ്പോൾ സത്യദൈവത്തെ നോക്കാൻ ഭയന്ന മോശ മുഖം മറച്ചു. യഹോവ ഇങ്ങനെയും പറഞ്ഞു,
ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ദുരിതം ഞാൻ കണ്ടു. അവരെക്കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നവർ കാരണം അവർ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. അവർ അനുഭവിക്കുന്ന വേദനകൾ എനിക്ക് നന്നായി അറിയാം. അവരെ ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ഒരു ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ഞാൻ കൊണ്ടുവരും. അവരെ വിടുവിച്ച് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ഇറങ്ങിച്ചെല്ലും. ഇപ്പോൾ ഇതാ, ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി എന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ വല്ലാതെ ദ്രോഹിക്കുന്നതും ഞാൻ കണ്ടു. അതുകൊണ്ട് വരൂ, ഞാൻ നിന്നെ ഫറവോന്റെ അടുത്തേക്ക് അയക്കും. നീ എന്റെ ജനമായ ഇസ്രായേലരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരും.
മോശയ്ക്ക് ദൈവത്തിൽ നിന്ന് ഒരു നിയമനം കിട്ടി. തന്റെ ജനത്തെ വിടുവിക്കാനുള്ള യഹോവയുടെ സമയം വന്നു. മോശയ്ക്കാകട്ടെ മടുത്തു പിന്മാറാത്ത വിശ്വസ്തനായ ഒരു നേതാവാകാനുള്ള സമയവും. മോശ ഈ നിയമനം സ്വീകരിക്കുമോ? 40 വർഷം മുമ്പ് ഈജിപ്തിൽ വെച്ച് ചെയ്യാനാഗ്രഹിച്ച അതേ കാര്യം. നമുക്ക് പുറപ്പാട് 3:11-22 വായിക്കാം.
എന്നാൽ മോശ സത്യദൈവത്തോട് ചോദിച്ചു,
ഫറവോന്റെ അടുത്ത് പോയി ഇസ്രായേലിനെ വിടുവിച്ചുകൊണ്ടുവരാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്?
അപ്പോൾ ദൈവം പറഞ്ഞു,
ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയച്ചതെന്നതിന് നിനക്കുള്ള അടയാളം ഇതാണ്. ഈജിപ്തിൽ നിന്ന് നീ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഈ പർവ്വതത്തിൽ നിങ്ങൾ സത്യദൈവത്തെ സേവിക്കും.
എന്നാൽ മോശ സത്യദൈവത്തോട് പറഞ്ഞു,
ഞാൻ ഇസ്രായേലിന്റെ അടുത്ത് ചെന്ന് നിങ്ങളുടെ പൂർവികരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുന്നതിരിക്കട്ടെ. അപ്പോൾ അവർ ആ ദൈവത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം?
ദൈവം മോശയോട് പറഞ്ഞു,
ഞാൻ എന്തായിത്തീരാൻ തീരുമാനിച്ചാലും അങ്ങനെയായിത്തീരും.
ദൈവം ഇങ്ങനെയും പറഞ്ഞു,
ഇസ്രായേലിനോട് നീ പറയേണ്ടത് ഇതാണ്, ഞാനായിത്തീരും എന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു.
തുടർന്ന് ദൈവം ഒരിക്കൽ കൂടി മോശയോട് പറഞ്ഞു,
നീ ഇസ്രായേലിനോട് പറയേണ്ടത് ഇതാണ്, നിങ്ങളുടെ പൂർവികരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവയാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത്. ഇത് എന്നേക്കുമുള്ള എൻ്റെ പേരാണ്. തലമുറ തലമുറയോളം എന്നെ ഓർക്കേണ്ടതും ഇങ്ങനെയാണ്. ഇപ്പോൾ പോയി ഇസ്രായേൽ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി അവരോട് ഇങ്ങനെ പറയുക, നിങ്ങളുടെ പൂർവികരുടെ ദൈവമായ യഹോവ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എനിക്ക് പ്രത്യക്ഷനായി. ആ ദൈവം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അവസ്ഥയും ഈജിപ്തുകാർ നിങ്ങളോട് ചെയ്യുന്നതും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈജിപ്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന യാതനകളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അവർ നിന്റെ വാക്ക് ശ്രദ്ധിക്കും. നീയും ഇസ്രായേൽ മൂപ്പന്മാരും ഈജിപ്തിലെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയണം, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് വിജനഭൂമിയിൽ വെച്ച് ബലിയർപ്പിക്കുന്നതിന് 3 ദിവസത്തെ യാത്ര പോകാൻ അനുവദിച്ചാലും, എന്നാൽ കരുത്തുറ്റ ഒരു കൈ നിർബന്ധിച്ചാലല്ലാതെ രാജാവ് നിങ്ങളെ പോകാൻ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കൈ നീട്ടി ഈജിപ്തിനെ പ്രഹരിക്കേണ്ടി വരും. സകലതരം അത്ഭുത പ്രവർത്തികളിലൂടെയും ഞാൻ ഈജിപ്തിനെ അടിക്കും. അതിനുശേഷം അവൻ നിങ്ങളെ പറഞ്ഞയക്കും. ഈജിപ്തുകാർക്ക് ഈ ജനത്തോട് പ്രീതി തോന്നാൻ ഞാൻ ഇടയാക്കും. നിങ്ങൾ ഒരു കാരണവശാലും വെറും കൈയോടെ പോരേണ്ടി വരില്ല. സ്ത്രീകളെല്ലാം അയൽവാസിയോടും വീട്ടിൽ വന്നു താമസിക്കുന്നവളോടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഉരുപ്പടികളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം. അവ നിങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും അണിയിക്കണം. അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കും.
40 വർഷം കൊണ്ട് എത്ര വലിയ മാറ്റമാണ് മോശയ്ക്ക് വന്നത്! പഴയ ചുറുചുറുക്കെല്ലാം പോയി. ഇപ്പോൾ ആകപ്പാടെ പേടിയാണ്. തനിക്കിതിനുള്ള യോഗ്യതയുണ്ടോ എന്നുപോലും സംശയമാണ്. തനിക്ക് പറ്റാത്തൊരു നിയമനമാണിതെന്ന് മോശയ്ക്ക് തോന്നി. ഒരർത്ഥത്തിൽ മോശ പറയുകയാണ്, അയ്യോ, എന്നോടിത് ചെയ്യാൻ പറയല്ലേ. മോശയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലോ? ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്ന ഒരു നിയമനം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? മടുത്ത് പിന്മാറരുത്. പ്രാർത്ഥന നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അനുസരിക്കുക. മോശയുടെ കാര്യത്തിലോ? യഹോവ മോശയ്ക്ക് ഈ ഉറപ്പുകൊടുത്തു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്നിട്ടും മോശയ്ക്ക് സംശയമാണ്. പകരം മറ്റൊരാളെ കണ്ടെത്താൻ മോശ യഹോവയോട് പറയുമോ? പുറപ്പാട് 4:1-9 ശ്രദ്ധിക്കാം.
എന്നാൽ മോശ പറഞ്ഞു,
യഹോവ നിനക്ക് പ്രത്യക്ഷനായില്ല എന്ന് പറഞ്ഞ് അവർ എന്നെ വിശ്വസിക്കാതിരിക്കുകയോ എന്റെ വാക്ക് ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്നെങ്കിലോ?
അപ്പോൾ യഹോവ മോശയോട് ചോദിച്ചു,
നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്?
മോശ പറഞ്ഞു,
ഒരു വടി.
ദൈവം പറഞ്ഞു,
അത് നിലത്തിടുക.
മോശ അത് നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. മോശ അതിന്റെ അടുത്ത് നിന്ന് ഓടിമാറി. അപ്പോൾ യഹോവ മോശയോട്,
നിന്റെ കൈ നീട്ടി അതിന്റെ വാലിൽ പിടിക്കുക.
മോശ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് മോശയുടെ കയ്യിൽ ഒരു വടിയായി മാറി. അപ്പോൾ ദൈവം പറഞ്ഞു,
അവരുടെ പൂർവികരായ അബ്രഹാം, ഇസ്ഹാക്, യാക്കോബ് എന്നിവരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായെന്ന് അവർ വിശ്വസിക്കാനാണിത്.
യഹോവ മോശയോട് ഇങ്ങനെയും പറഞ്ഞു,
ദയവായി നിന്റെ കൈ വസ്ത്രത്തിന്റെ മേൽമടക്കിനുള്ളിലിടുക.
അങ്ങനെ മോശ കൈ വസ്ത്രത്തിന്റെ മടക്കിനുള്ളിലിട്ടു. കൈ പുറത്തെടുത്തപ്പോൾ അതാ അത് കുഷ്ഠം ബാധിച്ച് ഹിമം പോലെ ആയിരിക്കുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു,
നിന്റെ കൈ വീണ്ടും വസ്ത്രത്തിന്റെ മേൽമടക്കിനുള്ളിലിടുക.
അങ്ങനെ മോശ കൈ വീണ്ടും വസ്ത്രത്തിനുള്ളിലിട്ടു. കൈ പുറത്തെടുത്തപ്പോൾ അത് മറ്റു ശരീരഭാഗങ്ങൾ പോലെ പൂർവസ്ഥിതിയിലായിരുന്നു. ദൈവം പറഞ്ഞു,
അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയോ ആദ്യത്തെ അടയാളത്തിന് ശ്രദ്ധ കൊടുക്കാതിരിക്കുകയോ ചെയ്താലും ഈ രണ്ടാമത്തെ അടയാളം ഗൗനിക്കും. ഇനി അഥവാ ഈ രണ്ടടയാളവും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ വാക്ക് കേൾക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നെങ്കിൽ നൈൽ നദിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ഉണങ്ങിയ നിലത്തൊഴിക്കുക. ആ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായിത്തീരും.
മോശയ്ക്ക് വീണ്ടും ഉറപ്പ് കിട്ടണമായിരുന്നു. ഇസ്രായേൽ മൂപ്പന്മാരെ കാണിക്കാൻ ഒന്നല്ല, മൂന്നടയാളങ്ങളാണ് ദിവ്യ പിന്തുണയുടെ തെളിവായി യഹോവ കൊടുത്തത്. എത്ര ശക്തമായ തെളിവുകൾ! ആദ്യമായി അത്ഭുതങ്ങൾ ചെയ്യാൻ യഹോവ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുകയായിരുന്നു. പുറപ്പാട് 4-ാം അധ്യായത്തിൽ പിന്നീട് കാണുന്നതുപോലെ ഫറവോനോട് സംസാരിക്കാൻ കഴിവില്ലെന്ന് മോശയ്ക്ക് തോന്നി. നാവിനിടർച്ചയുള്ള ആളായതുകൊണ്ട് തന്നെ ഒഴിവാക്കാമോ എന്നുപോലും മോശ ചോദിച്ചു. യഹോവ എന്തു ചെയ്തു? മോശയ്ക്കു വേണ്ടി സംസാരിക്കാൻ യഹോവ അഹരോനെ നിയമിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ ഫറവോനെ കാണാൻ പോയി. അവർ ഫറവോനോട് എന്തു പറഞ്ഞെന്നറിയാൻ പുറപ്പാട് 5:1-9 നോക്കാം.
അതിനുശേഷം മോശയും അഹരോനും ഫറവോന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു,
ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പറയുന്നു, വിജനഭൂമിയിൽ വെച്ച് എനിക്കൊരു ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക.
എന്നാൽ ഫറവോൻ പറഞ്ഞു,
ഇസ്രായേലിനെ വിട്ടയക്കണമെന്ന യഹോവയുടെ വാക്ക് ഞാൻ കേൾക്കാൻ മാത്രം അവൻ ആരാണ്? ഞാൻ യഹോവയെ അറിയില്ല, ഇസ്രായേലിനെ വിട്ടയക്കാനും പോകുന്നില്ല.
എന്നാൽ അവർ ഇങ്ങനെ പറഞ്ഞു,
എബ്രായരുടെ ദൈവം ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങൾ 3 ദിവസത്തെ യാത്ര പോയി വിജനഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബലിയർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായി അതിന് അനുവദിച്ചാലും, അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ രോഗം കൊണ്ടോ വാളുകൊണ്ടോ പ്രഹരിക്കും.
അപ്പോൾ ഈജിപ്തിലെ രാജാവ് പറഞ്ഞു,
മോശേ, അഹരോനെ, നിങ്ങൾ ഈ ആളുകളുടെ പണി മിനക്കെടുത്താൻ നോക്കുന്നത് എന്തിനാണ്? പോയി നിങ്ങളെ ഏൽപ്പിച്ച പണി ചെയ്യാൻ നോക്ക്.
ഫറവോൻ ഇങ്ങനെയും പറഞ്ഞു,
എത്ര ആളുകളാണ് ദേശത്തുള്ളതെന്നറിയാമോ? ഇവരുടെ എല്ലാം പണി മിനക്കെടുത്തുകയാണ് നിങ്ങൾ.
അടിമപ്പണി ചെയ്യിക്കുന്ന അധികാരികളോടും അവരുടെ കീഴിലുള്ള അധികാരികളോടും അന്ന് തന്നെ ഫറവോൻ ഇങ്ങനെ കൽപ്പിച്ചു,
നിങ്ങളിനി ജനത്തിന് ഇഷ്ടിക ഉണ്ടാക്കാനുള്ള വൈക്കോൽ കൊടുക്കരുത്, അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എന്നാൽ മുമ്പുണ്ടാക്കിയിരുന്ന അത്രയും തന്നെ ഇഷ്ടികകൾ നിങ്ങൾ അവരെ കൊണ്ട് ഉണ്ടാക്കിക്കണം. അതിനെ ഒരു കുറവും വരുത്താൻ സമ്മതിക്കരുത്, കാരണം അവർ മടിയന്മാരാണ്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. അവരെ വെറുതെ ഇരിക്കാൻ വിടാതെ അവരുടെ ജോലി കൂടുതൽ കഠിനമാക്കണം, അല്ലെങ്കിൽ അവർ നുണകൾക്ക് ചെവി കൊടുക്കും.
ഫറവോൻ ധിക്കാരത്തോട് പറ്റില്ലെന്ന് യഹോവയോട് പറഞ്ഞു. ഫറവോന് ജനത്തോട് ദേഷ്യമായി. അതോടെ ജനം മോശയ്ക്കെതിരെ തിരിഞ്ഞു. കഷ്ടപ്പാടുകൾക്ക് മോശയെ കുറ്റപ്പെടുത്തി. ജനത്തെ ഓർത്ത് വിഷമം തോന്നിയ മോശ യഹോവയോട് ചോദിച്ചു, എന്തിനാണ് എന്നെ അയച്ചത്? യഹോവ ക്ഷമയോടെ മോശയ്ക്ക് കൊടുത്ത ഉറപ്പ് നമുക്ക് പുറപ്പാട് 6:1 വാക്യങ്ങളിൽ കാണാം.
അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു,
ഫറവോനോട് ഞാൻ ചെയ്യാൻ പോകുന്നത് നീ ഇപ്പോൾ കാണും. അവരെ വിട്ടയക്കാൻ ശക്തമായ ഒരു കൈ അവനെ നിർബന്ധിക്കും. അവൻ അവരെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയാതെ നിവൃത്തിയില്ലെന്നാകും.
പിന്നെ ദൈവം മോശയോട് പറഞ്ഞു,
ഞാൻ യഹോവയാണ്. യഹോവ എന്ന എന്റെ പേര് ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെടുത്തിയില്ലെങ്കിലും സർവശക്തനായ ദൈവമായി ഞാൻ അവർക്ക് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. അവർ പരദേശികളായി താമസിച്ചിരുന്ന കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുമായി ഉടമ്പടിയും ചെയ്തിരുന്നു. ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ദീനരോദനം ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഉടമ്പടിയും ഓർക്കുന്നു. ഇസ്രായേലിയരോട് പറയുക, ഞാൻ യഹോവയാണ്. ഈജിപ്തുകാർ ചെയ്യിക്കുന്ന കഠിന ജോലിയിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. നീട്ടിയ കൈകൊണ്ടും മഹാൻ ന്യായവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി കൈക്കൊള്ളുകയും നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാർ ചെയ്യിക്കുന്ന കഠിന ജോലിയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണെന്ന് നിങ്ങൾ അറിയും. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് ഞാൻ ആണയിട്ട് പറഞ്ഞ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. അത് ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവയാണ്.
ജനത്തെ വിടുവിക്കുമെന്നതിന് യഹോവ ഉറപ്പേകിയത് തന്റെ അതുല്യ നാമം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് മോശ മടുത്തു പിന്മാറിയില്ല, യഹോവയെ അനുസരിച്ചു. മോശയും അഹരോനും വീണ്ടും ഫറവോനെ കാണുന്നു. നമുക്ക് പുറപ്പാട് 7:1-7 വരെ വായിക്കാം.
യഹോവ പിന്നെ മോശയോട് പറഞ്ഞു,
ഇതാ ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരനായ അഹരോനെ നിനക്ക് പ്രവാചകനും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹരോനോട് പറയണം. അഹരോൻ ഫറവോനോട് സംസാരിക്കും. ഫറവോൻ തന്റെ ദേശത്ത് നിന്ന് ഇസ്രായേലരെ വിട്ടയക്കുകയും ചെയ്യും. എന്നാൽ ഫറവോന്റെ ഹൃദയം കഠിനമാകാൻ ഞാൻ അനുവദിക്കും. ഈജിപ്ത് ദേശത്ത് എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ പല മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഫറവോൻ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. ഞാൻ ഈജിപ്തിന്മേൽ കൈവച്ച് മഹാന്യായവിധികളോടെ ആ ദേശത്തു നിന്ന് എന്റെ വലിയ ജനസമൂഹത്തെ എന്റെ ജനമായ ഇസ്രായേലരെ വിടുവിച്ചു കൊണ്ടുവരും. ഞാൻ ഈജിപ്തിനെതിരെ കൈ നീട്ടി ഇസ്രായേലരെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ യഹോവയാണെന്ന് ഈജിപ്തുകാർ നിശ്ചയമായും അറിയും.
മോശയും അഹരോനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ അങ്ങനെ തന്നെ ചെയ്തു. ഫറവോനോട് സംസാരിച്ചപ്പോൾ മോശയ്ക്ക് 80 വയസ്സും അഹരോന് 83 വയസ്സും ഉണ്ടായിരുന്നു.
യഹോവ തന്നെ സഹായിക്കുമെന്ന് മോശയ്ക്ക് വിശ്വസിക്കാം. കാരണം യഹോവ പറയുന്നതുപോലെ മോശ ചെയ്യുന്നു. യഹോവയുടെ പ്രാവചനിക സമയപ്പട്ടികയ്ക്ക് ചേർച്ചയിൽ ഫറവോനെ മുട്ടുകുത്തിക്കാൻ യഹോവ 10 ബാധകൾ വരുത്താൻ പോകുന്നു. ഈ ദുരന്തങ്ങൾ യഹോവയാണ് യഥാർത്ഥ പരമാധികാരിയെന്നും ആരാധനയ്ക്കർഹനെന്നും കാണിക്കും. 10 ബാധകൾ ഈജിപ്തിലെ ദൈവങ്ങൾ ഒന്നിനും കൊള്ളാത്ത വെറും നോക്കുകുത്തികളാണെന്ന് വ്യക്തമായി തെളിയിക്കും. ആദ്യത്തെ 3 ബാധകൾ ഈജിപ്തുകാരെയും എബ്രായരെയും പ്രഹരിച്ചു. അടുത്ത 7 ബാധകൾ എബ്രായരെ തൊട്ടതേയില്ല. തന്റെ ജനത്തെ യഹോവ വേർതിരിച്ച് സംരക്ഷിക്കുമെന്ന് അത് കാണിച്ചു. മടുത്തു പിന്മാറാതെ യഹോവയിൽ ആശ്രയിച്ചാൽ പുറപ്പാട് 7:14-11 പറഞ്ഞിരിക്കുന്ന ആ 10 ബാധകൾ ഏതൊക്കെയെന്നു നോക്കാം. 1 ബാധ, വെള്ളം രക്തമാകുന്നു. 2 ബാധ, ദേശത്തും വീടുകളിലും തവളകൾ നിറയുന്നു. 3 ബാധ, കൊതുകുകൾ മനുഷ്യനെയും മൃഗത്തെയും പൊതിയുന്നു. 4 ബാധ, രക്തം കുടിക്കുന്ന ഈച്ചകൾ ഈജിപ്തുകാരെ മാത്രം കുത്തുന്നു. 5 ബാധ, മൃഗങ്ങൾ ചാകുന്നു. 6 ബാധ, മനുഷ്യന്റെയും മൃഗത്തിന്റെയും മേൽ പരുക്കൾ വരുന്നു. 7 ബാധ, ജീവജാലങ്ങളുടെ മേലെല്ലാം ആലിപ്പഴം പെയ്യുന്നു. 8 ബാധ, ആലിപ്പഴം വീണ് നശിക്കാത്ത എല്ലാ സസ്യവും വെട്ടുക്കിളികൾ വന്ന് നശിപ്പിക്കുന്നു. 9 ഈജിപ്ത് ദേശത്തെ 3 കൂരിരുട്ട് മൂടുന്നു. 10 മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ കൊല്ലുന്നു. തന്റെ മകൻ മരിച്ചത് ഫറവോൻ കാണുന്നു. എല്ലാ ഈജിപ്തുകാരുടെയും വീടുകളിൽ നിന്നുയരുന്ന വിലാപവും നിലവിളിയും ഫറവോന് കേൾക്കാം. എല്ലാവർക്കും അവരുടെ മൂത്ത ആൺമക്കളെ നഷ്ടപ്പെട്ടു. ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ച് എത്രയും പെട്ടെന്ന് ദേശം വിടാൻ പറയുന്നു. ഫറവോനൊരു നല്ല വ്യക്തിയായോ? പുറപ്പാട് 14:5-10 അതിനുള്ള ഉത്തരം തരുന്നു.
ജനം കടന്നുകളഞ്ഞെന്ന് ഈജിപ്ത് രാജാവിന് വിവരം കിട്ടി. അത് കേട്ട ഉടനെ ഫറവോനും ദാസർക്കും ജനത്തോടുണ്ടായിരുന്ന മനോഭാവം മാറി. അവർ പറഞ്ഞു,
നമ്മളെന്താണ് ഈ ചെയ്തത്? അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന ആ ഇസ്രായേലിനെ നമ്മൾ എന്തിനാണ് പറഞ്ഞയച്ചത്?
ഫറവോൻ യുദ്ധരഥങ്ങൾ സജ്ജമാക്കി. തന്റെ ആളുകളെയും കൂടെ കൂട്ടി വിശേഷപ്പെട്ട 600 ഈജിപ്തിലെ മറ്റെല്ലാ രഥങ്ങളും സഹിതം പുറപ്പെട്ടു. അവയിൽ ഓരോന്നിലും യോദ്ധാക്കളും ഉണ്ടായിരുന്നു. യഹോവ ഈജിപ്ത് രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാകാൻ അനുവദിച്ചു. ആത്മവിശ്വാസത്തോടെ പോവുകയായിരുന്ന ഇസ്രായേലിനെ ഫറവോൻ പിന്തുടർന്നു. ഈജിപ്തുകാർ അവരുടെ പിന്നാലെ ചെന്നു. ഇസ്രായേലിയർ കടലിനരികെ പീഹഹിരതത്തിനടുത്ത് ബാൽസെഫോൻ അഭിമുഖമായി താവളമടിച്ചിരിക്കുമ്പോൾ ഫറവോന്റെ എല്ലാ രഥക്കുതിരകളും കുതിരപ്പടയാളികളും സൈന്യവും അവരെ ലക്ഷ്യമാക്കി പാഞ്ഞടുത്തു. ഫറവോൻ അടുത്തെത്തിയപ്പോൾ ഇസ്രായേലിയർ കണ്ണുയർത്തി നോക്കി. ഈജിപ്തുകാർ പിന്തുടർന്നു വരുന്നത് കണ്ടു. വല്ലാതെ പേടിച്ചുപോയ അവർ ഉറക്കെ യഹോവയെ വിളിച്ചപേക്ഷിച്ചു.
ആ നിലവിളി യഹോവ കേൾക്കുമോ? പുറപ്പാട് 14:13-31 വായിക്കാം.
അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു,
പേടിക്കരുത്, ഉറച്ചു നിന്ന് യഹോവ ഇന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് കണ്ടുകൊള്ളൂ. ഇന്ന് കാണുന്ന ഈ ഈജിപ്തുകാരെ നിങ്ങളിനി ഒരിക്കലും കാണില്ല. യഹോവ തന്നെ നിങ്ങൾക്ക് വേണ്ടി പോരാടും. നിങ്ങളോ മിണ്ടാതെ നിശ്ചലരായി നിൽക്കും.
യഹോവ അപ്പോൾ മോശയോട് പറഞ്ഞു,
നീ എന്തിനാണ് എന്നെ വിളിച്ചിങ്ങനെ കരയുന്നത്? കൂടാരമഴിച്ച് യാത്ര തുടരാൻ ഇസ്രായേലിയരോട് പറയുക, നിന്റെ വടി കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. അങ്ങനെ ഇസ്രായേലിയർക്ക് കടലിന് നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി പോകാനാകും. ഞാൻ ഈജിപ്തുകാരുടെ ഹൃദയം കഠിനമാകാൻ അനുവദിക്കുകയാണ്. അതുകൊണ്ട് അവർ ഇസ്രായേലിയരെ പിന്തുടർന്ന് ചെല്ലും. അങ്ങനെ ഞാൻ ഫറവോനെയും അവൻ്റെ സർവ്വസൈന്യത്തെയും യുദ്ധരഥങ്ങളെയും കുതിരപ്പടയാളികളെയും ഉപയോഗിച്ച് എന്നെ മഹത്വപ്പെടുത്തും. ഫറവോനെയും അവൻ്റെ യുദ്ധരഥങ്ങളെയും അവൻ്റെ കുതിരപ്പടയാളികളെയും ഉപയോഗിച്ച് ഞാൻ എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാണെന്ന് ഈജിപ്തുകാർ നിശ്ചയമായും അറിയും.
ഇസ്രായേലിയരുടെ മുന്നിൽ പൊയ്ക്കൊണ്ടിരുന്ന സത്യദൈവത്തിൻ്റെ ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പുറകിലേക്ക് പോയി. അവരുടെ മുന്നിലുണ്ടായിരുന്ന മേഘസ്തംഭം പുറകിലേക്ക് നീങ്ങി അവരുടെ പിന്നിൽ നിന്നു. അങ്ങനെ അത് ഈജിപ്തുകാർക്കും ഇസ്രായേൽ ജനത്തിനും ഇടയിൽ വന്നു. അത് ഒരു വശത്ത് ഇരുണ്ട മേഘമായിരുന്നു, മറുവശത്തോ രാത്രിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈജിപ്തുകാർ ഇസ്രായേലിയരോടടുക്കാതെ ആ രാത്രി മുഴുവൻ കഴിഞ്ഞുപോയി. മോശ അപ്പോൾ കടലിനുമീതെ കൈനീട്ടി. യഹോവ രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. അങ്ങനെ കടൽ രണ്ടായി പിരിഞ്ഞു തുടങ്ങി. കടലിൻ്റെ അടിത്തട്ട് ഉണങ്ങിയ നിലമായി. ഇസ്രായേലിയർ കടലിന് നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും ഒരു മതിലായി നിന്നു. ഈജിപ്തുകാർ അവരെ പിന്തുടർന്നു. ഫറവോന്റെ എല്ലാ കുതിരകളും യുദ്ധരഥങ്ങളും കുതിരപ്പടയാളികളും അവരുടെ പിന്നാലെ കടലിന് നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ തീയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി. ദൈവം അവരെ ആശയക്കുഴപ്പത്തിലാക്കി. ദൈവം അവരുടെ രഥചക്രങ്ങൾ ഊരിക്കളഞ്ഞുകൊണ്ടിരുന്നതിനാൽ രഥങ്ങൾ ഓടിക്കാൻ അവർ നന്നേ പണിപ്പെട്ടു. അവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു,
ഇസ്രായേലിനെ വിട്ട് നമുക്ക് ഓടാം,
യഹോവ അവർക്ക് വേണ്ടി ഈജിപ്തുകാർക്കെതിരെ പോരാടുകയാ.
അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു,
വെള്ളം തിരികെ ഈജിപ്തുകാരുടെയും അവരുടെ യുദ്ധരഥങ്ങളുടെയും അവരുടെ കുതിരപ്പടയാളികളുടെയും മേൽ വരാൻ നിന്റെ കൈ കടലിന് മീതെ നീട്ടുക.
ഉടൻ തന്നെ മോശ കടലിന് മീതെ കൈ നീട്ടി. പ്രഭാതമാകാറായപ്പോൾ കടൽ വീണ്ടും പഴയപടിയായി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തുകാർ ഓടിയെങ്കിലും യഹോവ അവരെ കടലിന് നടുവിലേക്ക് കുടഞ്ഞിട്ടു. തിരികെ വന്ന വെള്ളം ഇസ്രായേലിയരുടെ പിന്നാലെ കടലിലേക്ക് ചെന്ന യുദ്ധരഥങ്ങളെയും കുതിരപ്പടയാളികളെയും ഫറവോന്റെ മുഴുസൈന്യത്തെയും മുക്കിക്കളഞ്ഞു. ഒറ്റയാൾ പോലും രക്ഷപ്പെട്ടില്ല. ഇസ്രായേലിയരോ കടലിന്റെ നടുവിലൂടെ ഉണങ്ങിക്കിടക്കുന്ന അടിത്തട്ടിലൂടെ നടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും ഒരു മതിലായി നിന്നു. അങ്ങനെ ആ ദിവസം യഹോവ ഇസ്രായേലിനെ ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. കടൽ തീരത്ത് ഈജിപ്തുകാർ ചത്തടിഞ്ഞത് ഇസ്രായേലിയർ കണ്ടു. ഈജിപ്തുകാർക്കെതിരെ യഹോവ പ്രയോഗിച്ച മഹാശക്തിയും ഇസ്രായേലിയർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെടാനും യഹോവയിലും ദൈവദാസനായ മോശയിലും വിശ്വസിക്കാനും തുടങ്ങി.
യഹോവ രക്ഷിക്കുന്നതുവരെ സഹിച്ചു നിന്നതിൽ അവർക്ക് സന്തോഷം തോന്നിയോ? തീർച്ചയായും അവർ ഒന്നടങ്കം ഒരു വിജയഗീതം പാടി. നിങ്ങളത് കേൾക്കുന്നുണ്ടോ? നമുക്കും എഴുന്നേറ്റ് നിന്ന് അവരുടെ കൂടെ പാടാം. ഗീതം 149, പുറപ്പാട് 15:1-21 അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാം 149 ഗീതം പാടാം. ദയവായി ഇരിക്കുക. യഹോവ തന്റെ ശക്തി പ്രയോഗിച്ചതിന്റെ എത്ര നല്ലൊരു വിവരണമായിരുന്നു അത്! ഒപ്പം യഹോവയെ ധിക്കരിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പും. ഈ ബൈബിൾ വായനാ ഭാഗത്തു നിന്ന് എന്തു പഠിക്കാം? ഈജിപ്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് യഹോവ എബ്രായരെ വിടുവിച്ചത് സാത്താന്റെ ദുഷ്ടലോകത്തു നിന്ന് യഹോവ നമ്മളെയും വിടുവിക്കും എന്നതിന്റെ ശക്തമായ ഉറപ്പാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളാൽ ആകെ വലഞ്ഞു എന്ന് തോന്നുമ്പോഴും മടുത്തു പിന്മാറരുത്. ചെങ്കടൽ വിഭജിച്ച ദൈവത്തിന് നിങ്ങളെയും രക്ഷിക്കാനാകും. മഹാകഷ്ടതയിൽ സാത്താന്റെ അനുയായികൾ നമ്മളെ കുരുക്കിലാക്കിയെന്ന് തോന്നിയാലും അവസാനത്തോളം സഹിച്ചു നിൽക്കുക. മടുത്തു പിന്മാറാതിരുന്നാൽ നിങ്ങളെയും എല്ലാ സത്യാരാധകരെയും യഹോവ വിടുവിക്കും.